നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ് അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഫില ബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്കാവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന ഉണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സ സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖമാചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ അസാധ്യമെന്നോർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയെ അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവനാപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അത് രാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. തനത്തിനു മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവേൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ഒന്നും ചോദിക്കാൻ സാധിക്കില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താല വാഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലെ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ, ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു. ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോൾ എന്ന പോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യും. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴിരട്ടിയും. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയമുണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് പ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേങ്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആ രാമം പോലെയാണ് ധാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാന പ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരമൊന്നിൽ ആണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേക്കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാധുരിയും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയെങ്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയില്ല ആശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്ന എത്ര അരോചകമാണ്. മരണമേ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപിയുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപിയുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നതെന്ന്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പന അവർ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞുപോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതം. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവീൻ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നതെന്നല്ല, എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവയാണ് പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക, പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക, ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുന്നിൽ തെറ്റ് ചെയ്യുക, ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക, സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക, ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൊട്ടി സൂക്ഷിക്കുന്നതും നന്ന്, എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം, അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രയവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്തുതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്നും മറ്റൊന്നിൽ പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശ വിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്, അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചേരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അതിഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവനെരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയ സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. ആയി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവേൻ. മനോഹരമായ ചാപം കൊണ്ടത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്തിനതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. ദൈവമേ സുജനക്ക് യോഗ്യമാന്നു ബാറിക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വിരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാഹതരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ പ്രഭാതം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ഉത്ഥാന ജീവിത ക്രിസ്തുവിന്റെ സാന്നിധ്യബോധത്തിൽ അതനുഭവിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും സ്വസ്ഥമായി നിന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തെ സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന തമ്പുരാനെ ഏറ്റവും വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നമുക്ക് സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോഴും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്യ വൈദികര്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, മോഹൻ ജോസഫച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയത്തോടും ദൈവഭയത്തോടും കൂടെ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ഇടവരുവാനും അങ്ങനെ സംബന്ധിക്കുമ്പോൾ ലഭ്യമാകേണ്ട നന്മകളെ ഉയരങ്ങളിൽ നിന്ന് പ്രാപ്യമാക്കുവാനും ദൈവത്തിന്റെ സ്പർശനം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 201 ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ഏതൊരവസ്ഥയിലും ഏത് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന സ്വർഗീയപിതാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം.
അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനോ നന്ദി. ആ തിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. ആ തിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ വൺമരനായി കരുവിടുന്നു, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതിയിടുന്നു, ആ തിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. ആ തിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതിയിടുന്നു, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതിയിടുന്നു, അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. ആ തിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം.
പ്രാർത്ഥിക്കാം.
ദാവനും പുത്രനും പരിസ്ഥിതിക്ക് സ്തുതി. ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന യശരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗസ്നാഹങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമ പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരപരമായ കർത്താവ് യേശു മെസ്സിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്തം അറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ഭാവിക്കുമോ ദൈവമായ കർത്താവേ, അനുതാപത്താലും മനസ്സിന്റെ കണ്ണുനീരുകളാലും ഞങ്ങളെ വെടിപ്പാക്കണമേ. സ്വരാഴ്ച നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവമേ അല്ല എപ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്ദിക്കുകയും നിന്റെ തിരുനാമത്തിനെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ യാതനകൾക്ക് നിന്റെ കരുണയുടെ ശ്രീഭണ്ഡാര തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടു തീർക്കുവാൻ നിന്റെ നന്മകളെ ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കളയണമേ. നിന്റെ നിരപ്പ സമാധാനവും ദയോടും കൂടിയ സ്നേഹവും ഞങ്ങളുടെ ഇടയിൽ ഉളവാക്കണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചു കൊള്ളണമേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവേ, കർത്താവേ നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവരും ഞങ്ങളുടെ കുറ്റങ്ങളെ മറയ്ക്കുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ഞങ്ങളുടെ പാപവികാരങ്ങളെ നീക്കുന്നവനും ആയിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരും അനുസരമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെയും നിന്നെ ഇഷ്ടപ്പെടുന്നവരായ സകലശുദ്ധന്മാരുടെയും നിവ്യന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സഹോദരന്മാരുടെയും മൗദ്യാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശോ വപുകൂല സുബാൻ ലവൽമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ശാന്തമായി കർത്തൃസന്നിധിയിലായിരിക്കാനും ദൈവത്തെ ആരാധിപ്പാനും ലഭ്യമാകുന്ന നിമിഷം നമ്മുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട് ലഭിച്ചതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഈ കൂടി വരവിന് കൂടുതൽ ആത്മീയ തിളക്കം ലഭ്യമാകുവാൻ ദൈവത്തെ ബ്രാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിരന്തരം ഓർപ്പിക്കുന്നതുപോലെ പ്രതീക്ഷിക്കുന്നതിലും വിപരീതമായ സാഹചര്യങ്ങൾ കൂടി ലോകം മുഴുവനും ആ ലോകത്തിന്റെ യാത്രയ്ക്കൊപ്പം നമ്മളും ആ പ്രതിബന്ധങ്ങളെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. എങ്കിലും ഇടറി വീഴാതെ തട്ടി വീഴാതെ തിന്മേഷം പറയും എല്ലാവരെയും ദൈവം തമ്പുരാൻ കാത്തുപരിപാലിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട പല ആളുകളും ഈ ദിനങ്ങളോടനുബന്ധിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യും. പുറപ്പെട്ടു പോയവരുടെ കുറവുകൾ കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ അല്ല, എല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭ്യമാക്കപ്പെടുന്ന നിമിഷങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധയോടും കരുതലോടും വിശുദ്ധിയോടും ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി സമയങ്ങളെ യുക്തമായി ചെലവഴിപ്പാൻ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്പം ശമനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പല ആളുകൾക്കും രോഗം ബാധിക്കുന്നുണ്ടെന്നും എന്നാൽ ഒരുപാട് ആളുകൾ രോഗവിമുക്തരായി പരിപൂർണ ആരോഗ്യവാനായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച പല ആളുകൾക്കും ഒക്കെയും അവരുൾപ്പെടെ ശാന്തതയും സൗഖ്യമൊക്കെ ഉണ്ടാകുന്നെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ എന്നും വായിക്കുന്ന 23 സങ്കീർത്തനം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഒരു അർത്ഥവും ഭയപ്പെടുകയില്ല. അതാര് പറഞ്ഞതാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ജീവിതത്തിന്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഏത് വൈഷമ്യ ഘട്ടങ്ങളെയും സ്വർഗത്തിലെ അപ്പന്റെ കരം പിടിക്കാൻ കൂടെയുണ്ടെങ്കിൽ അതൊന്നും പ്രതിബന്ധങ്ങളെയല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ നിരന്തരം ധ്യാനിക്കാറുള്ള ഭാഗമാണ്. സൂര്യരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ഭയം നിസ്സാരമാകുന്നതിന് പിന്നിൽ ഉള്ള കാരണം തൊട്ടടുത്ത വാചകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ. ദൈവം കൂടെയുള്ള മനുഷ്യർക്ക് അത് രോഗമായാലും പ്രതിസന്ധികളായാലും മരണമാണാലും അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ലോകം പ്രതികൂല കാറ്റുകൾ ശക്തമായി അടിച്ച് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഉന്നതങ്ങളിലെ അപ്പന്റെ കരം അവിടെയാണ്, നമ്മുടെ ഹൃദയം ആ ഭുജങ്ങളിലാണ് നമ്മുടെ കരങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉള്ള വ്യക്തികൾക്കൊക്കെ അത് ഈ ലോകം നല്ല ഏത് തലത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അലറി വിളിക്കുന്ന തിരമാല പോലെയും ശക്തമായി അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെ മറികടക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ച് നാളെ സംഭവിക്കാൻ പോകുന്ന നല്ല ഒരു ശാന്തമായ നാളേക്ക് മനസ്സുകളൊക്കെ ഒരുക്കി നിരന്തരം പ്രാർത്ഥനയിലും ആരാധനയിലും സംബന്ധിക്കാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും പിശാച് രോഗത്തിന്റെ രൂപത്തിലും പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും താണ്ഡവമാടുകയാണ്. പള്ളികൾ അടപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ദൈവത്തെ നിന്ന് അകറ്റിക്കൊണ്ട് ദൈവത്തെ വിളിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പിശാച് ഒരുക്കുമ്പോഴും ഈ രോഗമല്ല അതിന്റെ അപ്പുറം വന്നാലും എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഒരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും ഏത് പ്രയാസങ്ങളെയും ഏത് പൈശാചിക തന്ത്രങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ പിതാക്കന്മാരുടെ ജീവിതത്തിൽ കൂടിയൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ ഈ ദിനങ്ങളിൽ നയിക്കപ്പെടട്ടെ. ഓരോ അവസ്ഥകൾ പിന്നിടുമ്പോഴും എന്റെ വിശ്വാസത്തിന്റെ തോത് എന്താണെന്നുള്ള ഒരു അളവുകോലാണ് നമ്മൾ കടന്നു പോകുന്ന പാതകൾ എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഏതവസ്ഥ വന്നാലും ഒരു നല്ല നാളെ സമ്മാനിക്കുന്ന ഒരപ്പൻ അപ്പന്റെ കരങ്ങളിലാണ് എന്റെ ജീവിതവും എന്റെ വിശ്വാസവും എന്നുള്ള ബോധം നമ്മളെ നന്മയുടെ ചുവട് തലങ്ങളിലേക്ക് ചുവട് വെക്കുവാൻ പ്രേരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മൾ 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവമാതാവിന്റെ പെരുന്നാള് നമ്മൾ ആഘോഷിക്കുകയാണല്ലേ. നമ്മുടെ കലണ്ടറിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സഭയുടെ കലണ്ടറിൽ 15-ാം തീയതി കതിരുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാളായിട്ട് നമ്മൾ മെയ് 15-ാം തീയതി ദിവസത്തെ നമ്മൾ ഓർക്കുകയാണ്. മാതാവിനെ ഓർക്കുന്ന പല പെരുന്നാളുകളും ഉണ്ട്. ഇതും ഒരു പെരുന്നാളായിട്ട് പല പള്ളികളും സഭകളും ഒക്കെ പല പള്ളികളും അതുപോലെ തന്നെ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളിലൊക്കെ ചില പേര് പള്ളികളിലൊക്കെ പെരുന്നാളുകൾ ഘോഷിക്കുന്നുണ്ട്. ആ ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവമാതാവിന്റെ 5 പരം പെരുന്നാളുകൾ വിവിധ തലങ്ങളായി നമ്മളൊരു വർഷം ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവമാതാവിന് സഭയിലെ വിശ്വാസികളിലുള്ള സ്വാധീനം ഒരു പക്ഷെ നമുക്ക് കൂടുതൽ ലഭ്യമാവുകയാണ് ഈ പെരുന്നാളുകളിൽ കൂടിയൊക്കെ. ക്രിസ്തുവിലുള്ള സ്വന്തം ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം പരിപൂർണമായി അടിച്ചു ലോകത്തിനോട് കാണിച്ചു കൊടുത്ത് സമർപ്പണ ജീവിതം നയിച്ച ദൈവമാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. 15-ാം തീയതി ഇങ്ങനൊരു ഓർമ്മയിൽ കൂടി മാതാവിന്റെ ആത്മീയ സാന്നിധ്യം ആത്മീയ സാധ്യത നമ്മളിൽ കൂടിയൊക്കെ രൂപപ്പെട്ടു വരുവാനും അത് കൂടുതൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രതിബന്ധങ്ങൾ അതിജീവിക്കുവാൻ കരുത്തേകുവാൻ ആ അമ്മയുടെ ഓർമ്മ നമുക്ക് ഫലവത്താകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിൽ നേതൃത്വം കൊടുക്കുന്നത് പൊന്നിയ മോഹൻ ജോസഫ് അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ദിനങ്ങളിലൊക്കെ ദൈവം വളരെ അനുഗ്രഹീതമായി അച്ഛന്റെ നാവിൽ കൂടി ദൈവവചനം നമുക്ക് ഒരുക്കി തരുന്നുള്ളത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ പ്രാവശ്യവും ഒരു മടിയും കൂടാതെ ഈ ദിനങ്ങളിലൊക്കെ ഈ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കും അല്ലാതെ തന്നെ പല പള്ളികളും ആവശ്യപ്പെടുന്ന അനുസരിച്ച് ലൈവായിട്ടൊക്കെ അച്ഛന് കൺവെൻഷൻ ധ്യാനം നടത്തുന്നു. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേദപുസ്തകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പല ആളുകളുടെ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിൽ കൂടി അവര് രൂപപ്പെടുത്തിയെടുത്ത ആഴമായ അസാധ്യമായ ദൈവിക ബന്ധം ജീവിതത്തിൽ വന്നുഭവിച്ച എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പ്രേരകമാക്കിയ ശ്രേഷ്ഠമായ സംഭവങ്ങളൊക്കെ അച്ഛൻ അത് അനുസ്മരിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും പ്രതികൂല സാഹചര്യങ്ങളിൽ ആഴമായി അത് നമ്മളെ ഭരിക്കുകയും ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള കരുത്ത് അച്ഛന്റെ നാവിൽ നിന്നും കേൾക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. അതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും പ്രിയപ്പെട്ട അച്ഛന്റെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം നമുക്കുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ വീണ്ടും പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരിയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗീതം ധ്യാനിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞങ്ങൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ആരൊക്കെയോ നിങ്ങളുടെ ഫോണുകളിൽ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരം കേൾക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്യുക. നിശബ്ദമായി നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്കൊക്കെ സംസാരിക്കുന്നതിന്റെ ഫ്ലോ അതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളതിൽ ക്ഷമിക്കുക, നിങ്ങൾ സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം.
കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണും നീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ താരിക നിന്നെ, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ താരിക നിന്നെ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയിൽ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മാറന്ന ഞാൻ നിന്നെ മാറന്നിടുവോ, എല്ലാവരും നിന്നെ മാറന്ന ഞാൻ നിന്നെ മാറന്നിടുവോ, എന്റെ കാരത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിടും കൃപയിൽ, എന്റെ കാരത്തിൽ നിന്നെ വാഗിച്ചു, എന്നും നടത്തിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറക്ക ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനോ നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ,
കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
തിരുവചന ധ്യാനത്തിനായി നിമോഹൻ ജോസഫിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതിച്ചു. ത്രിയേക ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഉദ്ധിതരായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ദൈവവചനം സംവേദിക്കുവാൻ പ്രാർത്ഥനയുടെയും തിരുവചന ധ്യാനത്തിന്റെയും അനുഭവത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുക. നമുക്ക് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവവചനം തരുന്ന ആശ്വാസം എത്ര എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ വൈതരണികളിൽ നമ്മളോട് ഇടപെടുന്നത് തന്റെ വചനത്തിലൂടെയാണ്. ഈ നാളുകളിൽ അനേക മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും തമ്പുരാനിടയാക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ നല്ല ആലോചനകൾ തിരുവചനത്തിൽ നിന്ന് നമുക്കായി വെളിപ്പെടുത്തി തരേണ്ടതിന് ദൈവസന്നിധി നമുക്ക് അപേക്ഷിക്കാം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുക. അല്പസമയത്തെ ധ്യാനത്തിനായി കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8:26 വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8:26 വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഒരു നിമിഷം തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോ, കാരുണ്യവാനായ ദൈവമേ, നിന്റെ വചനം സംസാരിപ്പാനും ഹൃദയപൂർവ്വം അത് ധ്യാനിപ്പാനും ഞങ്ങൾക്ക് നീ യോഗ്യത നൽകണമേ. ഞങ്ങളുടെ മനസ്സിൽ പടർന്നു നിൽക്കുന്ന എല്ലാ ആകുലതകളെ, ആശങ്കകളെ അകറ്റുവാൻ തിരുവചന ധ്യാനം ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന ഭീകര മഹാമാരി, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്റെ സമാധാനവും ശാന്തിയും വാരി വിതരണമേ. ഈ ശുശ്രൂഷ തിരുനാമ മഹത്വത്തിനാകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ സഭയോടെ കരുണ തോന്നണമേ. പിതാവേ, പരിശുദ്ധ ബാബ, തിരുമേനി, എല്ലാ പിതാക്കന്മാരും, ഈ ഭദ്രാസനം, ഇതിന്റെ എല്ലാ ശുശ്രൂഷകളും, നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവ്, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അത്ര തന്നെ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വായിച്ചത്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകാം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2 മുതൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടമാണ്. എന്നാൽ അങ്ങനെ സഭ വളരെ ശക്തമായി പടർന്നു പന്തലിക്കുമ്പോൾ സഭ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്തേഫാനോസിന്റെ മരണം. അപ്പോസ്തല പ്രവൃത്തി 7 നമ്മൾ വായിക്കുന്നു, സ്തേഫാനോസ് മരണപ്പെടുന്നതോടുകൂടി, രക്തസാക്ഷിയാവുന്നതോടുകൂടെ യെരുശലേമിൽ നിന്ന് സഭ ചിതറിപ്പോവുക. അത്രയും നാളും യെരുശലേം ആയിരുന്നു സഭയുടെ സെന്റർ. അവിടെ പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട 3000 ഉടനെ സൗഖ്യമാക്കുമ്പോൾ 5000 പേരിങ്ങനെ അതിശക്തമായി യെരുശലേമിൽ സഭ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തേഫാനോസിന്റെ മരണം സംഭവിക്കുന്നത്. അതോടെ സഭ നാനാ ഭാഗത്തേക്ക് ചിതറിപ്പോവുക. 8:1 നമ്മൾ വായിക്കുന്നു, ചിതറിപ്പോയവർ തങ്ങൾ ചെന്നതായ സ്ഥലങ്ങളിൽ ദൈവവചനം സംസാരിച്ചുകൊണ്ട് മുന്നേറുക. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാള് ശമരിയായിൽ ദൈവവചനം സംസാരിക്കാനായിട്ട് നിയോഗിതനായി. ശമരിയിൽ ദൈവവചനം സംസാരിക്കുന്നതോടുകൂടെ ശമരിയ ഗ്രാമം ഇളകി അനേകർ ക്രിസ്തുവിലായി. ആ പ്രദേശത്തിനാകെ സമാധാനവും സന്തോഷവും ഉണ്ടായി. അനേകർ സ്നാനമേറ്റ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ഈ സമയത്ത് യെരുസലേമിൽ നിന്ന് പത്രോസും യോഹന്നാനും അവിടെ എത്തി സ്നാനമേറ്റ അവരുടെ മേൽ കൈവച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്നാനമേറ്റിട്ടും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. അപ്പോസ്തലന്മാർ കൈവെപ്പിലൂടെയാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. കാരണം ഫിലിപ്പോസ് അപ്പോസ്തോലിക ഗണത്തിൽപ്പെടുന്ന ആള് ആയിരുന്നില്ല. അപ്പോസ്തോലന്മാരുടെ കൈവപ്പാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കാരണമായി തീർന്നു. ശമരിയ ഗ്രാമം ഇളക്കി മറിച്ച് ഫിലിപ്പോസ് പ്രവർത്തിക്കാൻ. നമുക്കറിയാം, ഒരു ആത്മീയ ശുശ്രൂഷകൻ ഒരു പട്ടണത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിർവഹിച്ച് ആ പട്ടണത്തെ ക്രിസ്തുവിലാക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസന്തോഷവും ആ ജനങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും, അവരുടെ ഇടയിൽ ഫിലിപ്പോസിനുള്ള പ്രാധാന്യം, ഫിലിപ്പോസിനുള്ള നിലവാരം, ഫിലിപ്പോസിനുള്ള അംഗീകാരം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ശമരിയയിലേക്ക് പത്രോസ് യോഹന്നാനും വന്നു കഴിഞ്ഞ് അവര് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ തങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഗ്രാമങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നു, നീ ഗസ്തയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക. വസ്തുവിൽ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, ആളുകളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിച്ച് വളരെ സ്വാധീനം ചെലുത്തി ആളുകളെ ക്രിസ്തുവിലേക്കാക്കി സുവിശേഷത്തിന്റെ അതിശക്തമായ മാഹിയായി മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കഴിഞ്ഞിരിക്കുന്ന ഫിലിപ്പോസിനോട് പറയുന്നത് നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്നുള്ളത്. ഇവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം തരുന്ന രണ്ടു മൂന്ന് ചിന്തകൾ നിങ്ങളുമായി ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ആരാണ് ഈ ഫിലിപ്പോസ്? ഫിലിപ്പോസിനെ കുറിച്ച് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സഭ വളർന്ന് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോ സഭയിൽ ആദ്യത്തെ തർക്കം ഉടലെടുക്കുക. അത് രണ്ട് ഭാഷക്കാർ തമ്മിലുള്ള തർക്കമാണ്. ഒന്ന് എബ്രായ ഭാഷക്കാരും രണ്ട് യവന ഭാഷക്കാർ, ഹീബ്രു ആൻഡ് ഗ്രീക്ക്. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ വിധവമാരെ കുറിച്ച് കരുതലില്ലാതെ പോകുന്നു. ഭക്ഷണം വിളമ്പുമ്പോൾ, സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ള തർക്കം ഉടലെടുക്കുമ്പോ അപ്പോസ്തലന്മാർ ഉടനെ എല്ലാവരെയും വിളിച്ചുകൂട്ടുക. ജെറുസലേമിലെ സഭയിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങളുടെ ഇടയിലുള്ള ഭക്ഷണ വിതരണം അതുപോലുള്ള തർക്കങ്ങളിലേക്ക് ഞങ്ങൾ പോയാൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനും സുവിശേഷപരമായ പ്രവർത്തികൾ ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സമയം ഇല്ലാതെ വരും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആത്മാവും ജ്ഞാനവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കാം. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് 7 പേരെ തിരഞ്ഞെടുക്കണം. അതിലൊന്നാമത്തെ ആളാണ് സ്തെഫാനോസ്, 2-ാമത്തെ ആളാണ് ഫിലിപ്പോസ്. അങ്ങനെ 7 പേര്. അപ്പോ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ചുമതല എന്താ? അവർ സുവിശേഷം പ്രസംഗിക്കാനോ വിവിധ സ്ഥലങ്ങളിൽ പോയി ക്രിസ്തുവിനെ സാക്ഷിക്കുവാനോ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ ഈ ജനങ്ങളുടെ ഇടയിൽ യെരുസലേമിലെ സഭയിൽ ആരംഭിക്കുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ പരിഹരിക്കുക, ഭക്ഷണം വിതരണം ശരിയായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞാൽ പള്ളിയിലൊക്കെ പല കാര്യങ്ങളിൽ നേർച്ച കാര്യങ്ങൾ, വരുമാന കാര്യങ്ങൾ, വഴിപാടുകൾ, ഇക്കാര്യങ്ങൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ നിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഫിലിപ്പോസിനെ കുറിച്ചുള്ള 1-ാമത്തെ ചിന്ത, മേശയിങ്കലെ ഭക്ഷണ വിതരണത്തിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് ഒരു അതിശക്തനായ സുവിശേഷകനായിട്ട് മാറുക. ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ശുശ്രൂഷകരെന്നാണ്. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയനുസരിച്ച് ഡീക്കൻ, തെമ്മാശൻ എന്നുള്ള പദവിയാണ്. സഭയിലെ ആദ്യത്തെ അപ്പോസ്തലന്മാർ കഴിഞ്ഞാൽ ആദ്യമായിട്ട് രൂപപ്പെടുന്ന പൗരോഹിത്യ സ്ഥാനമാണ് ഈ 7 പേരുടേതെന്ന് പറയും. ശുശ്രൂഷക്കാരായിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയപ്പോ സ്നാനം സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്തിയതേ ഉള്ളൂ, അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. തെമ്മാശനായ ഫിലിപ്പോസ് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അവരിലേക്ക് വരുന്നില്ല. അപ്പോസ്തോലന്മാർ വന്ന് കൈവെപ്പ് കൊടുക്കുമ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിട്ട് പോലും അവർക്ക് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ കഴിയാതിരുന്നത് സ്നാനപ്പെടുത്തിയ ആള് ഒരു ശുശ്രൂഷകരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയത് മേശയിങ്കലെ പരിമിതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഫിലിപ്പോസ് ഇപ്പോ സുവിശേഷത്തിന്റെ അതിശക്തനായ വക്താവായിട്ട് മാറി. കാരണം എന്താണ്? ഈ മേശയിങ്കലെ ശുശ്രൂഷയിൽ നിന്ന് സുവിശേഷ പ്രസംഗകൻ എവങ്കേലിയസ്തൻ എന്നുള്ള നിലയിലേക്ക്, സുവിശേഷകൻ എന്നുള്ള നിലയിലേക്ക് ഫിലിപ്പോസിനെ മാറ്റുന്ന ഘടകം എന്താണ്? യെരുശലേമിലെ പീഡനമാണ്, സ്തെഫാനോസിന്റെ മരണമാണ്. സ്തെഫാനോസിന്റെ മരണത്തോടുകൂടെ അവിടെ പിന്നെ മേശയിങ്കലെ ശുശ്രൂഷയോ യെരുശലേമിലെ സഭയുടെ പഴയ രീതിയിലുള്ള കൂടിവരവുകളോ ആരാധനകളോ ഒന്നും നടക്കാതെ വരുമ്പോ ആ പ്രതികൂല സാഹചര്യങ്ങളെ, പ്രതിബന്ധത്തിന്റെ സാഹചര്യങ്ങളെ സുവിശേഷത്തിന്റെ വേദിയാക്കി, സുവിശേഷ പ്രവർത്തനത്തിനുള്ള മാർഗമാക്കി ഫിലിപ്പോസ് മാറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് പ്രതിസന്ധികളെ സുവിശേഷത്തിന്റെ മാർഗമാക്കി മാറ്റുക. അത് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാനും ക്രിസ്തുവിന്റെ അദമ്യമായ കരുണയെക്കുറിച്ചും ഇടപെടലിനെ കുറിച്ചും പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനുള്ള വേദിയാക്കി പ്രതിബന്ധങ്ങളെ മാറ്റുന്ന ഫിലിപ്പോസിനെയാണ് നാം ഇവിടെ കാണുക. എന്നെ മേശയിങ്കലെ ശുശ്രൂഷയാണ് ഏൽപ്പിച്ചത്, അത് അവസാനിച്ചു, ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇത്രം മാത്രമേ എന്നെ കുറിച്ച് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ, ഞാൻ അതുമാത്രം ചെയ്താൽ മതി എന്നുള്ള വിചാരത്തോടെ ഒതുങ്ങി നിൽക്കുന്ന ഫിലിപ്പോസ് അല്ല. മേശയിങ്കലെ ശുശ്രൂഷയുടെ സാധ്യത അവസാനിക്കുമ്പോ പീഡനത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ സ്തെഫാനോസ് കൊല്ലപ്പെടുന്നതോടുകൂടെ യെരുശലേമിലെ സഭ തകർന്നുപോയി. കാരണം അത്രയും നാള് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞിട്ട് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്തെഫാനോസിന്റെ മരണം. അപ്പോ ആ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിനെ സുവിശേഷിക്കുവാനായിട്ട് സർവാത്മന സന്നദ്ധനായി ഇറങ്ങിത്തിരിക്കുന്ന ഫിലിപ്പോസിനെ നാം കാണുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇന്ന് നാം നേരിടുന്ന ലോകവ്യാപകമായിട്ടുള്ള പ്രതിസന്ധിയുടെ നടുവിലും പ്രതിസന്ധികളെ സുവിശേഷത്തിന്റെ വേദിയാക്കി ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സൗഖ്യത്തിന്റെ, ഇതിന്റെ എല്ലാം ദാതാവായ ക്രിസ്തുവിന്റെ വേദിയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലൂസ് ഒനേസിമോസിനോട് സുവിശേഷം പറയും. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലൂസും ശീലാസും കാരാഗ്രഹ പ്രമാണിയോട് സുവിശേഷം സംസാരിക്കുന്നു. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സുവിശേഷത്തിന്റെ വേദിയാക്കി മാറ്റുന്ന ഫിലിപ്പോസിനെ നാം ഇവിടെ കാണുക. ഇവിടെ മറ്റൊരു കാര്യമുള്ളത് താൻ ചെയ്യാൻ നിയോഗിതമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഫിലിപ്പോസ് യാത്ര ചെയ്യുക. താൻ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യേണ്ടതിനപ്പുറം ചെയ്യാനായിട്ട് സന്നദ്ധനാവുകയും ചെയ്യുന്ന ഫിലിപ്പോസ്. ലോക ജീവിതത്തിൽ അവശ്യം നാം ചെയ്യേണ്ട കുറെ ശുശ്രൂഷയുണ്ട്. നമുക്ക് പകരം ഒരാൾ മറ്റൊരാളില്ലാത്ത ശുശ്രൂഷകളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നമുക്ക് പകരക്കാരില്ല, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നമുക്ക് പകരക്കാരില്ല. നാം മാത്രം, ഞാൻ എന്റെ ഇടവകയില് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കവിടെ പകരക്കാരില്ല, എന്നെ മാറ്റി വേറൊരാളെ വെക്കാം. ഞാനവിടെ വികാരിയായിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പ്രതീക്ഷിക്കുന്നതായ ശുശ്രൂഷയുണ്ട്. പകരക്കാരില്ലാത്ത ശുശ്രൂഷകൾ എന്നെ, ഞാൻ മാത്രം ചെയ്യേണ്ടതാണ്, എന്നെ കൊണ്ട് മാത്രം പ്രതീക്ഷിക്കുന്നതാണ്. വീട്ടിലെ ശുശ്രൂഷകൾ, മാതാപിതാക്കളോടുള്ള കരുതൽ, ഇതൊക്കെ നാം ആ നിലയിൽ കാണേണ്ടതാണ്. അത് നിർബന്ധമായും നാം ചെയ്തിരിക്കേണ്ടതാണ്. അത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ്, ബാധ്യതയാണ്, നമ്മുടെ ചുമതല അത് ആണ് നിർബന്ധമായി. എന്നാൽ അതിനപ്പുറം, അത് ചെയ്തിട്ട് അതിനപ്പുറം നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ചെയ്യേണ്ടത് ചെയ്യുകയും അതിനേക്കാൾ ഉപരിയായി ഒരുപക്ഷെ നമുക്കൊരു കടപ്പാടും ഇല്ലാത്ത, ഒരു ബാധ്യതയില്ലാത്ത, നാം ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ പോലും നാം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തോടുള്ള കടമ ലോകത്തോടുള്ള കടപ്പാട് നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനിത് ഫിലിപ്പോസിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നാം വായിച്ച വാക്യം ഇതാണ്, നീ നിർജ്ജന വഴിയിലൂടെ യാത്ര ചെയ്യുക. ആളുകൾ ഒരുപാടുള്ള സമിതിയിൽ പ്രസംഗിച്ചു, ഒത്തിരി ആളുകളെ മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് ചേർത്തു. അടുത്ത നിയോഗം എന്താണ്? നിർജ്ജന വഴിയിലേക്ക് പോകുക. ഞാന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ വൈദികരുമായിട്ടുള്ള ബന്ധത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ പള്ളിയിൽ വളരെ ആക്റ്റീവായി വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടു നടന്ന് ഇടവകക്കാരുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ട് മാറി അവിടെ അച്ഛൻ മറ്റൊരാളും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ശുശ്രൂഷ ഇടവകയ്ക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ് അവിടെ നിന്ന് അച്ഛനെ മാറ്റുന്നത് തീരെ ചെറിയൊരു പള്ളിയിലേക്കാണെങ്കിൽ സാധാരണ ആളുകൾ പറയും ഇത്രയും ഭംഗിയായിട്ട് ഈ പള്ളി കൊണ്ടു നടന്നിട്ടും ഈ അച്ഛന് കൊടുത്തതൊരു കൊച്ചു പള്ളിയാണല്ലോ എന്ന്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്രയും നന്നായിട്ട് അത് കൊണ്ടു നടക്കുമ്പോൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ ഉന്നതമായിട്ടുള്ളതോ അതിനോട് കിടപിടിക്കുന്നതോ ആയ സ്ഥാനങ്ങളാണ് പ്രതീക്ഷിക്കുക. ഫിലിപ്പോസ് ഇവിടെ ശമര്യയിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നടത്തിക്കഴിഞ്ഞിട്ട് അടുത്ത നിയോഗം എന്താ? ജനമില്ലാത്തടത്തേക്ക് ഇറ്റ് വാസ് എ ഡെസേർട്ട്. ഈ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കാണുന്ന നിർജ്ജന വഴി എന്ന് പറയുന്നതിന് പകരം മരുഭൂമി എന്നുള്ള വിൽഡേർനസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ഈ മരുഭൂമിയിൽ പോയിട്ട് ആരോട് എന്ത് പറയാന്? മരുഭൂമിയിൽ ആരാ പ്രസംഗം കേൾക്കാനുള്ളത്? മരുഭൂമിയിൽ ആരെയാണ് സ്നാനപ്പെടുത്താനുള്ളത്? മരുഭൂമിയിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ യാതൊരു സാധ്യതയില്ല. അതായത് യോഹന്നാൻ സ്ലീഹ പത്മോസ് ദ്വീപിൽ കടന്നതുപോലെ ഒരു ഏകാന്തതയിലൂടെയുള്ള യാത്ര, ആരും ഇല്ലാത്ത ഇടത്തുകൂടെയുള്ള ഒരു യാത്രയാണ്. എല്ലാവരോടും സുവിശേഷം പ്രസംഗിച്ച സ്ഥിതിയിൽ നിന്ന് ആരുമില്ലാത്തയിടത്തേക്കുള്ള യാത്ര. ഞാൻ ഓർക്കുകയാണ്, എന്തോ ഒരു നിരാശയായിരിക്കും മനസ്സിൽ തോന്നുക, എന്തൊരു സങ്കടമായിരിക്കും മനസ്സിൽ തോന്നുക. ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത നിയോഗം എന്ന് പറയുന്നത് ആളില്ലാത്ത വഴിയിലൂടെയുള്ള യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ആളില്ലാത്ത വഴിയിലൂടെ ഉള്ള യാത്ര, നിർജ്ജന പ്രദേശത്തുകൂടെയുള്ള യാത്ര. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ അധ്യായത്തിൽ രണ്ടു മൂന്ന് വാക്യങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം കാണുന്നത് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നതാണ് നീ നിർജ്ജന വഴിയിലേക്ക് പോകുക എന്നുള്ളത്. കുറെ കഴിഞ്ഞിട്ട് ഈ നിർജ്ജന വഴിയിലൂടെ ഫിലിപ്പോസ് നടക്കുമ്പോ, അതായത് ഈ മരുഭൂമിയിലൂടെ നടക്കുമ്പോ, ഒരു രഥം യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടു. തേര്, അടുത്തത് നമ്മൾ വായിക്കുന്നത് തേരിനെ ഫിലിപ്പോസ് കാണുമ്പോ 10-ാം വാക്യത്തിൽ ആത്മാവ് 29-ാമത്തെ വാക്യത്തിൽ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു എന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നയിക്കുന്നത് ആരാണ്? കർത്താവിന്റെ ദൂതനാണ് നിർജ്ജന വഴിയിലൂടെ പോകാൻ പറയുന്നത്. കർത്താവിന്റെ ആത്മാവാണ് നീ തേരിനോട് ചേർന്ന് നടക്കാനായിട്ട് പറയും. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയട്ടെ, തേരിനോട് ചേർന്ന് നടക്കാനായിട്ട് ആത്മാവ് പറയുമ്പോൾ ഫിലിപ്പോസ് ഓടി തേരിനടുത്തേക്ക്. തേരിലേക്ക് നോക്കുമ്പോ അതിനകത്ത് എത്യോപ്യ രാജ്ഞിയുടെ കണ്ടനിരിക്കുന്നു. അവളുടെ ധനകാര്യം, ഫിനാൻസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം അവിടെ ഇരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. എന്തൊരു കോയിൻസൈഡിംഗ് ആണ്! ദൈവവചനം പറയാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ നിർജ്ജന വഴിയിലൂടെ യാത്ര ചെയ്യാൻ ദൂതൻ ആവശ്യപ്പെടുന്നു. നിർജ്ജന വഴിയിലൂടെ പോകുമ്പോൾ ഒരു തേര് കാണുന്നു. തേരിനോട് ചേർന്ന് നടക്കുവാൻ ആത്മാവ് പറയുന്നു. ആത്മാവ് പറയുന്നതനുസരിച്ച് തേരിനോട് ചേർന്ന് നടക്കുമ്പോ തേരിലിരിക്കുന്ന മനുഷ്യൻ യെശയ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുക. എനിക്ക് വളരെ അത്ഭുതം തോന്നി. യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യക്കാരൻ, അവൻ വേദപുസ്തകം വായിച്ചുകൊണ്ടാണ് മടങ്ങുക. പള്ളിയിൽ യെരുശലേമിൽ നമസ്കാരം കഴിഞ്ഞ്, പള്ളിയിലെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവൻ വേദപുസ്തകം വായിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി അവൻ അങ്ങോട്ട് പോയപ്പോഴും വേദപുസ്തകം വായിച്ചുകൊണ്ടായിരിക്കണം പോയത്. നമ്മൾ ദേവാലയ ആരാധനയിലേക്ക് പോകുമ്പോഴത്തെ നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ മനോഭാവങ്ങള്, നമ്മുടെ ഇടപെടലുകളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിലേക്ക് പോകുമ്പോഴും പള്ളിയിൽ നിന്ന് വരുമ്പോഴും ഉള്ള ഒരു ഭാവം, ദേവാലയത്തിൽ നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നവൻ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. നമ്മുടെ വിഷയം ആത്മാവ് പറയുന്നതനുസരിച്ച് ഫിലിപ്പോസ് നോക്കുമ്പോഴും പ്രവാചക ഗ്രന്ഥം വായിക്കുക. ഉടനെ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു തരാതെ എന്താ ഇങ്ങനെ ഗ്രഹിക്കുക? നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഒത്തിരി വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ആരും പറഞ്ഞു തരാനില്ലെന്നുള്ളതാണ് നമ്മുടെ പരാതി. ഞാനൊക്കെ ഇപ്പൊ ശ്രമിക്കുന്നത് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമമാണ്. അറിവുണ്ടായിട്ടല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തങ്ങിയതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമമാണ്. അതിലിപ്പോ പ്രസക്തി ഫിലിപ്പോസ് തേരിലേക്ക് കയറിയിരിക്കാനായിട്ട് കണ്ടൻ ഫിലിപ്പോസിനെ ക്ഷണിക്കുകയാണ്. ഫിലിപ്പോസ് തേരിലേക്ക് കയറിയിരുന്ന് യെശയ്യ പ്രവചനത്തിൽ അവൻ വായിച്ച ഭാഗത്തെ ആധാരമാക്കിക്കൊണ്ട് അവനോട് സംസാരിച്ചു. ആ സംസാരം യേശുവിനെ കുറിച്ചായി. നോക്കണം, അവൻ വായിച്ചത് പ്രവചന പുസ്തകമാണ്. ആ പ്രവചന പുസ്തകത്തെ ആധാരമാക്കി യേശുവിനെ കുറിച്ച് സംസാരിച്ചു. ആ ഏത് വിഷയം സംസാരിച്ചാലും അതിനകത്ത് യേശു വരണം. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കൺവെൻഷൻ പ്രസംഗിക്കുമ്പോഴും ഏത് ഉത്സവം പറയുമ്പോഴും ക്രൈസ്റ്റ് സെന്റേർഡായി ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വചന ശുശ്രൂഷ, സത്യത്തിൽ ഇവിടെ ഒരു വചന ശുശ്രൂഷ ഫിലിപ്പോസ് തണ്ടനുമായിട്ട് നടത്തുകയാണ്. പേഴ്സൺ ടു പേഴ്സൺ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണമാണ്. യേശുവിനെ കുറിച്ച് പ്രവാചക ഗ്രന്ഥത്തെ ആധാരമാക്കി പറയുന്നത് കേട്ടപ്പോ തണ്ടൻ ആവേശം കൂടുതലായി. അവൻ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ച് അവസാനം വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോ തണ്ടൻ ചോദിച്ചു, ഞാനൊന്ന് സ്നാനമേറ്റോട്ടെ. അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്ന് പല സഭകളിലും പല ക്രിസ്തീയ വിഭാഗങ്ങളിലും കാണുന്നത് പോലെ നിങ്ങൾ സ്നാനപ്പെടണമെന്ന് ശുശ്രൂഷകർ അങ്ങോട്ട് പറയുകയല്ല, വചനം കേൾക്കുന്നവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാനൊന്ന് സ്നാനപ്പെട്ടോട്ടെ. പൂർണമായി നീ വിശ്വസിക്കുന്നുവെങ്കിലാകാവുന്ന് പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തുന്നു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഈ ഷണ്ടനാണ് എത്തിയോപ്യ സഭയുടെ, ഇന്ന് കോടിക്കണക്കിന് വിശ്വാസികളുള്ള എത്തിയോപ്യൻ സഭയുടെ അടിസ്ഥാന ശില്പിയായിട്ട് അവർ ഗണിക്കുന്നത്. ഞാൻ പറഞ്ഞത് യാത്ര പോയത് നിർജ്ജന വഴിയിലേക്കാണ്. ശമരിയിലുള്ളത്ര ആളുകളില്ല, ഒരു മനുഷ്യനും ഇല്ലാത്ത വഴിയിലൂടെയാണ് ആ യാത്ര. അനേക കോടി ആളുകളെ ക്രിസ്തുവിലാക്കുന്നതിനുള്ള വഴിയായി. തോമസ് ലീഹ ഇന്ത്യയിൽ വന്നതുപോലെ എത്തിയോപ്യയിൽ ക്രിസ്തു മതം സ്ഥാപിക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാരൻ ഫിലിപ്പോസും ആ മതം ക്രിസ്തു സഭ അവിടെ എത്തിയതിന്റെ പിന്നിലെ അടിസ്ഥാന കാരണം ഈ ഷണ്ടനുമാണ് എന്ന് അവർ ഇന്നും വിശ്വസിച്ച് അവരുടെ പിതാവായിട്ട് അംഗീകരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒന്ന്, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ മാലാഖ, ദൈവത്തിന്റെ ആത്മാവ്, ഇതിന്റെ ഇടപെടൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, ദൈവദൂതന്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, അത് ഓരോ നിമിഷവും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കി, യേശുവിന്റെ ജനന സമയത്ത് മറിയം ഗർഭവതിയായി, നീതിമാനായി യോസേഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ വിചാരിക്കുക. യോസേഫിനെ കൊണ്ട് അതേ പറ്റുള്ളൂ, കാരണം അവൻ അറിഞ്ഞുകൂടാ ഈ വിഷയം എന്താന്നുള്ളതിനെ കുറിച്ച്. അവരറിയാതെ, ഭർത്താവും ഭാര്യയും അറിയാതെ, അവരുടേതായ കാരണം കൊണ്ടല്ലാതെ കുടുംബത്തിലൊരു പ്രശ്നം വരികയാണ്. യോസേഫ് അതിന്റെ കാരണക്കാരനല്ല, മറിയാമും കാരണക്കാരിയല്ല. കുടുംബജീവിതത്തിൽ പ്രശ്നം വരുന്നു. ഒരു ഡിവോഴ്സിന്റെ വക്കിൽ, രഹസ്യമായ ഒരു ഉപേക്ഷണത്തിന്റെ വക്കില് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തില് യോസേഫിനോട് പറയുകയാണ്, എങ്ങനെയാണ് മറിയം ഗർഭവതിയായത് എന്ന്. നമ്മുടേതായ കാരണം കൊണ്ടല്ലാതെ വരുന്ന പ്രതിസന്ധികൾ വീട്ടിലുടനെടുക്കും. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ യോസേഫിന് ആലോചന കൊടുത്ത് അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുക. നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് ദൈവദൂതന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള. ഇതൊരു നിരന്തര സമ്പർക്കമായിട്ട് ഫിലിപ്പോസിന് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പിന്നെയും യോസേഫിന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം കർത്താവിന്റെ ദൂതൻ ഈജിപ്തിലേക്ക് പോകാൻ പറയുന്നതും തിരിച്ചു വരുന്നതും നസ്രയത്തിൽ പോയി പാർക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ മലാഖയുടെ അരുളപ്പാട് അനുസരിച്ചാണ്. ഈ നിർജ്ജന വഴിയിലേക്കുള്ള യാത്ര നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആരും ഇല്ലാത്ത വഴി, നമ്മുടെ നോട്ടത്തിൽ ആ വഴിയിൽ ആരുമില്ല, പക്ഷെ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ആത്മാവ് അഥവാ ദൈവം നോക്കുമ്പോ നിർജ്ജന വഴിയിൽ അനന്തമായ സാധ്യതയാണ്. നിർജ്ജന വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാള് അനേക കോടി ജനങ്ങളെ, ഒരുപക്ഷെ ഫിലിപ്പോസ് ശമരിയായി പ്രവർത്തിച്ചപ്പോൾ മാനസാന്തരപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങാളുകൾ ഈ എത്തിയോപ്യൻ ഷണ്ടന്റെ സ്വാധീനം കൊണ്ട് ക്രിസ്തു മതത്തിലായി, ക്രിസ്തുവിലായി എന്ന് വിചാരിക്കുമ്പോഴാണ് ആ നിർജ്ജന വഴിയുടെ മഹത്വം, ആ നിർജ്ജന വഴിയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. ഇത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു നിഗൂഢമായ രഹസ്യമാണ്, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതി. നമ്മുടെ മനുഷ്യന്റെ കണ്ണുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഗ്രഹിക്കാനാവാത്തതാണ്. നിർജ്ജന വഴിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അനന്തമായ സാധ്യതകൾ ഒരിക്കലും ഫിലിപ്പോസിന് മാനുഷിക ബുദ്ധി മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചെന്നപ്പെടാറുണ്ട്. എന്താ, നമ്മൾ നോക്കുമ്പോൾ മരുഭൂമിയാണ്, നിർജ്ജന വഴിയാണ്. ആ നിർജ്ജന വഴി സാധ്യതകളില്ലാത്ത നിരാശയുടെ, ദുഃഖത്തിന്റെ, വേദനയുടെ വഴിയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രതിസന്ധി ചെന്ന് നിൽക്കുന്നത് ഒരു നിരാശയുടെ, എങ്ങനെ ഇതിൽ നിന്ന് കരകയറും, ഒരു പ്രിഫറലായിട്ടുള്ള നമ്മുടെ ഒരു വീക്ഷണമാണ്. ഞാനിത്
പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:44 വാക്യം. യേശു 13 ഉപമകൾ പറയുകയാണ് ദൈവരാജ്യത്തെക്കുറിച്ച്. അതിൽ ഒരു ഉപമ പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ അതെല്ലാം തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ചെന്ന് ആ വയല് വാങ്ങി സ്വന്തമാക്കിയെന്നുള്ളത്. നമ്മൾ നോക്കിയാൽ എന്താ കാണുക? വയല് കാണും, വയലിൽ നിറഞ്ഞിരിക്കുന്ന വിളവ് കാണും, കതിരുകൾ കാണും, ഞാറ് നട്ടിരിക്കുന്നത് കാണും, അത് പണിയുന്നവരെ കാണും, അതിന്റെ വിശാലത കാണും. ഇതാരുടെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ അതിന് അകത്ത് അന്തർലീനമായിരിക്കുന്ന നിധി, അതിലേക്കൊരിക്കലും നമ്മുടെ ചിന്ത പോകുന്നില്ല, നമ്മുടെ കണ്ണു പോകുന്നില്ല, അതിനുള്ള ഒരു ദൈവീകമായ വീക്ഷണം നമുക്കില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ പെരിഫറലായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വയല് കണ്ടുപോവുകയാണ്, നിർജ്ജന വഴി കണ്ടുപോവുകയാണ്, നിരാശയുടെ മാർഗം കണ്ടുപോവുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ആകാറ് മരുഭൂമി കടക്കുക, തനിക്കൊരു കുഞ്ഞുണ്ട്, അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ആകാറിന്റെ എല്ലാ ജീവിത സാധ്യതകളും അസ്തമിച്ചു പോയി. പക്ഷേ ആകാറും കുഞ്ഞും കിടക്കുന്നതിന്റെ നടുവിലൂടെ ഒരു നീരുറവ ഒഴുകുന്നുണ്ട്. ആ നീരുറവയുടെ സാധ്യ പ്രസക്തി എന്താണെന്നറിയാമോ? ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന, സ്വാധീനിക്കുന്ന മുസ്ലിങ്ങളുടെ അതിശക്തമായ സ്വാധീനം നമുക്കറിയാം. അവരാ നിലയിലായതിന്റെ പിന്നിൽ ഈ ഒരു നീരുറവയാണ്. ഇസ്മായേലിന് ജീവൻ കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ നീരുറവയാണ്. ആകാർ എന്താ പറഞ്ഞ്? ആ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് ഇതിന്റെ മരണം കാണാനായിട്ട് എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഹാഗാർ സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ ഹാഗാറിന്റെ ബുദ്ധി, ഹാഗാറിന്റെ മാനുഷിക പരിചയം വെച്ച് ആ കുഞ്ഞു മരിച്ചു പോകും, ഭക്ഷണമില്ല, വെള്ളമില്ല, യാതൊരു സാധ്യതയില്ല, കുഞ്ഞു മരിക്കും എന്ന് തീരുമാനമെടുത്ത ഹാഗാറിന് ആ ഉറവ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൈവമാണ് ഹാഗാറിന് ആ ഉറവ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലൂടെ നമ്മുടെ പ്രതിസന്ധിയുടെ പരിഹാരമായി ഉറവകൾ ഒഴുകുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ച വിശാലമായ വയലിടങ്ങളാണെങ്കിൽ അതിനകത്ത് ഒളിച്ചിരിക്കുന്ന നിധിയുണ്ട്. നമ്മൾ കാണുന്നത് നിർജ്ജനമായ വഴിയാണെങ്കിൽ അതിനകത്ത് ദൈവം ഒരുക്കുന്ന അനന്തമായ സാധ്യതകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പോ അയാള് വളരെ രസകരമായ ഒരു ചോദ്യം ചോദിച്ചു, പക്ഷെ ആപ്പിളിനകത്ത് എത്ര കുരുണ്ട്? ഞാൻ പറഞ്ഞു, എണ്ണി നോക്കിയിട്ടില്ല. നമ്മള് ഒരു ആപ്പിള് കൈ കിട്ടിയാൽ അത് എത്രയും വേഗം കഴിക്കുക, അതിന്റെ കുരു ഭാഗം യാതൊരു മൈൻഡും ഇല്ലാതെ, യാതൊരു പരിഗണനയില്ലാതെ ചെത്തിക്കളയുന്ന ഭാഗമാണ് കുരുവുള്ള ഭാഗം. അദ്ദേഹം പറഞ്ഞ 6 കുരുണ്ട് ഒരു ആപ്പിളിനകത്ത്. അടുത്ത അദ്ദേഹത്തിന്റെ ചോദ്യമാണ്, ഒരു കുരുവിനകത്ത് എത്ര ആപ്പിളുണ്ട്? ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഒന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞാ, ആ ഒരു കുരുവിനകത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര ജനറേഷൻ ജീവി ആപ്പിൾ മരങ്ങൾ വളർന്ന് കായ്ച്ച് അടുത്ത സൃഷ്ടിക്ക് രൂപം കൊടുക്കാൻ പറ്റിയ അനന്ത സാധ്യതകളെയാണ് ആ ഒരു കുരുവിനകത്ത്. ഒരു ആപ്പിളിനകത്ത് 6 കുരുവാണെങ്കിൽ ആ ഒരു കുരുവിനകത്ത് അനേക തലമുറകൾക്ക് കഴിയാനുള്ള ആപ്പിളുകളെയാണ് ദൈവം ഒതുക്കി വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കണമെന്നില്ല. നോക്കിക്കേ, നമ്മൾ വെറുതെ വേസ്റ്റ് ട്രാഷിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആപ്പിൾ, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കാതെ തള്ളിക്കളയുന്ന ആപ്പിൾ, അതിനകത്ത് ദൈവം ഒരുക്കുന്ന അനന്തമായ സാധ്യതകളെ നമുക്ക് കാണാം. ഏത് ഇടങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു കമ്പ് വെട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ആ കമ്പ് മരിക്കുകയാണ്. തായ്തടിയിൽ നിന്ന് ആ കമ്പ് വെട്ടി മാറ്റുന്നതോടുകൂടെ ആ കമ്പ് മരിക്കുന്നു, ഇല്ലാതാകുന്നു. അത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ ഉണങ്ങി ദ്രവിച്ചില്ലാതാകും. എന്നാൽ അത് മണ്ണിലേക്ക് വരുമ്പോ അതിന്റെ സാധ്യത എത്രയാണ്? അല്പം കഴിയുമ്പോ വെട്ടിയെടുത്ത വൃക്ഷത്തെ പോലെ തന്നെ അത് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. പ്രിയപ്പെട്ടവരെ, നിർജ്ജനമായ വഴിയിൽ ദൈവം ഒരുക്കുന്ന സാധ്യത, രോഗങ്ങളുടെ നടുവിൽ ഈ സാധ്യത ദൈവം ഒരുക്കുന്നുണ്ട്, വേദനകളുടെ നടുവിൽ ഈ സാധ്യത ദൈവം ഒരുക്കുന്നുണ്ട്. ഞാന് വളരെ നാളുകൾക്ക് മുമ്പ് ഒരു അനാഥാലയം സന്ദർശിക്കാൻ പോയി. വികലാംഗരായ, അംഗവൈകല്യമുള്ള അനാഥ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു സ്ഥാപനമാണ്. സെമിനാരി വിദ്യാഭ്യാസം നടക്കുന്ന സമയത്താണ് അവിടെ പോയത് എന്നാണ് എന്റെ വിചാരം. അവിടെ ഞങ്ങൾ ചെന്ന ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി. ഇപ്പൊ അച്ഛൻ അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള പാട്ട് പാടിയപ്പോ ഞാൻ ഓർക്കുമായിരുന്നു, ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനം നമ്മുടെ കിഴക്കമ്പലം കോൺവെന്റിനോട് ചേർന്നുള്ള, മൂവാറ്റുപുഴ അടുത്തുള്ള, പെരുമ്പാവൂരടുത്തുള്ള കിഴക്കമ്പലം കോൺവെന്റിനോട് ചേർന്നുള്ള ഒരു അനാഥ പെൺകുട്ടികളുടെ ഒരു സ്ഥാപനത്തിൽ, പെൺകുട്ടികളെ വളർത്തുന്ന സ്ഥാപനത്തിൽ ചെന്നപ്പോ അവരി പാട്ട് പാടി. നന്നായിട്ട് അവര് പാടി. പക്ഷേ അതിന് രണ്ടാം സ്റ്റാൻസ പാടിയപ്പോ, അമ്മ എന്നെയും മറന്നാലു എന്നുള്ള പാട്ട് അവര് പാടിയപ്പോ ആ പാട്ടിന് കുറച്ചുകൂടെ ബലമുള്ളതായിട്ട് തോന്നി. ഒരുപക്ഷെ അച്ഛൻ പാടുമ്പോ അച്ഛനിന്ന് അമ്മയുള്ളത് കൊണ്ട് സ്നേഹിക്കാൻ അമ്മയുള്ളത് കൊണ്ട്, ഞാൻ പാടുമ്പോൾ എനിക്കിന്ന് അമ്മയുള്ളത് കൊണ്ട്, സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ട്, അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് മനസ്സിലാവില്ല. അമ്മയും അപ്പനും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അത് പാടിയപ്പോ ആ പാട്ടിന് കുറെ കൂടെ ആക്കമുള്ളതായിട്ട് തോന്നി. ഓരോ പാട്ടും അങ്ങനെ. ഞാൻ പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ ചെന്നപ്പോ അവിടെ തബല വായിക്കുന്ന പയ്യൻ ഭംഗിയായിട്ട് അവൻ വായിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ മാത്രം അവിടെ ഇരുന്ന് ബാക്കി പിള്ളേരെല്ലാം എഴുന്നേറ്റ് അല്പം മുടന്തുള്ള മേലഴികയുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോയി. ഇവന്റെ രണ്ട് കാലിനും സ്വാധീനമില്ല. സിസ്റ്റേഴ്സ് വന്ന് ഇവന്റെ തോളിൽ കൈയിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോവുക. കുറേ നാൾ മുമ്പ് കുറെ നാളുകൾക്ക് ശേഷം ആ സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ആ പയ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. അവർ പറഞ്ഞു അവൻ എൻട്രൻസ് റാങ്ക് നേടി എഞ്ചിനീയറിംഗിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. രണ്ട് കാലും ഇല്ലാത്ത സ്വാധീനമില്ലാത്തവന്റെ ഉള്ളിൽ ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്ന സാധ്യതകൾ, ഇത് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. വൈകല്യമുള്ള ആളുകളുടെ അകത്ത് നമ്മൾ കാണുന്ന വൈകല്യമുള്ള ആളുകളൊക്കെ എത്രയോ കരുത്തരാണ്. നിർജ്ജന വഴിയിൽ ദൈവം ഒരുക്കുന്ന അനന്തമായ സാധ്യതകൾ. സഹോദരങ്ങളെ, ജീവിതം മടുത്തു എന്ന് വിചാരിക്കുന്ന ഇടത്ത് തന്നെ അനന്ത സാധ്യതകളെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് സങ്കടപ്പെടാൻ കഴിയാത്തതുകൊണ്ട്, പക്ഷെ അത് കാണാൻ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ഇടപെടൽ നമ്മളോടൊപ്പം ഉണ്ട്. അതിന് നിന്നുകൊടുക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, അതിനെ ഒന്ന് ദൈവാശ്രയത്തോടെ ഒന്ന് സമീപിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മളിപ്പോ കാണുന്നത് വേദനകളെയും രോഗങ്ങളെയുമാണ്. എലീസായുടെ കാലത്ത് എലീസ ഗേഹസ്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എലീസ ഒരു കുന്നുംപുറത്ത് താമസിക്കുകയാണ്. താഴെ വന്ന ആരാം സൈന്യം വളഞ്ഞു നിൽക്കുകയാണ്. ഗേഹസ്തി പറഞ്ഞു, യജമാനനെ, വലിയൊരു സൈന്യം താഴെ നിൽക്കുന്നു, നമുക്ക് നിവൃത്തിയില്ല, നമ്മള് അപകടത്തിലാണ്, നമ്മുടെ ജീവൻ അപകടത്തിലാണ് നിലവിളിക്കുമ്പോ എലീസ പുറത്തിറങ്ങിയിട്ട് ഗേഹസ്തിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ഗേഹസ്തി കാണുന്നത് ശത്രുവിനെയാണ്, ശത്രുവിന്റെ ശക്തിയാണ്. എലീസ കാണുന്നത് അവരെക്കാൾ ശക്തമായി നമുക്ക് കവചമൊരുക്കുന്ന ദൈവത്തെയാണ്. അത് കാണുവാൻ എലീസ ഗേഹസ്തിയുടെ കണ്ണു തുറക്കുന്നതായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ ഒരു കണ്ണു വേണം. നിർജ്ജന വഴി എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് പണി നിർത്തുകയല്ല. ഇവിടെ പോയിട്ട് ആരോട് പറയാനാ? അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഈ യോന നിലവിലേക്ക് പോകുന്നത് പോലെയല്ല. അവിടെ പോകുമ്പോ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് മുൻവിധിയോടെ തീരുമാനിക്കുകയല്ല. നിർജ്ജന വഴിയിൽ ദൈവം ഒരുക്കുന്ന സാധ്യത തിരിച്ചറിയണമെങ്കിൽ മുന്നോട്ട് അനുസരണത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യണം. മോറിയ മലയിൽ നിൽക്കുന്ന അബ്രഹാമിനെ ഒന്ന് ശ്രദ്ധിച്ച്, ഇതുപോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുക, എന്നാൽ മുൻപോട്ടുള്ള യാത്രയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാടുണ്ട്. നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം ഒരുക്കുന്ന പകരം സംവിധാനമുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളുടെയും നിരാശയുടെയും മധ്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന സംവിധാനം. എനിക്ക് ഈ വാക്യം വായിച്ചപ്പോ വളരെ അത്ഭുതം തോന്നി. ഫിലിപ്പോസിന്റെ, ഞങ്ങളൊക്കെ വൈദിക ശുശ്രൂഷയിലൊക്കെ പലപ്പോഴും പ്രവർത്തിക്കുമ്പോൾ പല അസംതൃപ്തികളും പരിഭവങ്ങളും ഒക്കെ തോന്നാറുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എന്നാൽ അതിന്റെ നടുവിൽ നിർജ്ജന വഴിയിൽ ദൈവം ഒരുക്കുന്ന അനന്തമായ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും പരിഭവങ്ങളില്ല, പരാതിയില്ല. ഫിലിപ്പോസ് ആ യാത്രയിൽ ദൈവത്തിന്റെ എത്ര കൃത്യമായിട്ടാണ് ദൈവാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ തേരിനോട് ചേർന്ന് നടക്കുക. തേരിലേക്ക് കയറിയിരിക്കുന്നു, അവനോട് വചനം പ്രസംഗിക്കുന്നു, അവൻ മാനസാന്തരപ്പെടുന്നു, അവൻ മുഖാന്തരം അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്ന അനുഗ്രഹീതമായ ഒരു പാരമ്പര്യം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിർജ്ജന വഴികളിൽ, എന്ന് പറഞ്ഞ നിരാശയുടെ മാർഗങ്ങളിൽ, ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിൽ, ദുഃഖത്തിന്റെയും വേദനയുടെയും ഭാരങ്ങളുടെയും വേളകളിൽ നമുക്ക് അന്വേഷിക്കാം നിർജ്ജന മാർഗങ്ങളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന അനന്ത സാധ്യതകൾ. നമ്മൾ നോക്കിയാൽ വയലേ കാണുകയുള്ളൂ, എന്നാൽ അതിനടിയിൽ ഒരു നിധിയുണ്ട്. നമ്മൾ നോക്കിയാൽ ആപ്പിളെ കാണുകയുള്ളൂ, അതിനകത്തുള്ള കുരു അനന്ത സാധ്യതകളുടെ. ഒരു ആപ്പിളിനേക്കാൾ വില, ഒരു ആപ്പിളിനേക്കാൾ എത്രയോ വില പിടിപ്പുള്ളതാണ് അതിനകത്തുള്ള ഒരു കുരു എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ കാണുന്ന മഹത്തരം എന്ന് പറയുന്നതിന് നമ്മൾ വില കൊടുക്കാത്തതിന് ദൈവം കൊടുക്കുന്ന വില, നമ്മൾ ഗൗരവം കാണിക്കാത്തതിന് ദൈവം കാണിക്കുന്ന ഗൗരവം, നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാത്തിടത്ത് ദൈവം ഒരുക്കുന്ന പുതിയ വാതായനങ്ങൾ. ഈ ഫിലിപ്പോസിനെ കുറിച്ച് പിന്നെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 21:8 പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയിൽ കൈസരിയയിൽ വെച്ച് ഫിലിപ്പോസിന്റെ വീട്ടിലേക്ക് പോകുന്നതായും അവിടെ ഫിലിപ്പോസിന്റെ നാല് പെൺമക്കൾ, പ്രവചിക്കുന്നവരായ നാല് പെൺമക്കൾ ഉണ്ടായിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകൻ, ഒന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നടപടിയായി നിവർത്തിച്ചു. അതിനപ്പുറം പ്രതിസന്ധികളെ ദൈവിക സുവിശേഷത്തിനുള്ള പുതിയ വാതിലുകളായി കണ്ട്, സാധ്യതകളായി കണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിച്ച, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുന്നതിൽ അഗ്രഗണ്യനായി തീർന്ന ഫിലിപ്പോസ്, നാം ചെയ്യേണ്ടത് ചെയ്യണം, അതിൽ നാം തോറ്റുപോകരുത്. ഒരു ഭാര്യയോടുള്ള എന്റെ കടപ്പാടുകളിൽ ഞാൻ തോറ്റാൽ ഞാൻ ആത്യന്തിക പരാജയ, കാരണം എനിക്കൊരു പകരക്കാരനില്ല. ഭർത്താവിനോടുള്ള ശുശ്രൂഷ ഞാൻ പരാജയപ്പെട്ടാൽ ആത്യന്തിക പരാജയ. ആളെങ്ങനെ, ആ എന്റെ കൂടെയുള്ള ആളെങ്ങനെ എന്നുള്ളതല്ല, അതെങ്ങനെയായിരുന്നാലും ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആത്മാവിൽ നാം മനസ്സിലാക്കേണ്ടത്. പകരക്കാരില്ലാത്ത കുറെ ശുശ്രൂഷകൾ നമുക്കുണ്ട്, അതിൽ നാം തോറ്റുപോകരുത്. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഫിലിപ്പോസ് മേശയെങ്കിലും ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. എന്നാൽ അത് സാധ്യമല്ലാതെ വരുമ്പോ നിരാശപ്പെടാതെ സുവിശേഷത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങി. രണ്ടാമത് നാം കണ്ടത് ഫിലിപ്പോസിന്റെ ജീവിതത്തിലുള്ള ദൈവ ഇടപെടൽ, കർത്താവിന്റെ ദൂതൻ, ദൈവത്തിന്റെ ആത്മാവ്, ഇവരുടെ നിരന്തരമായ സമ്പർക്കം ഫിലിപ്പോസിനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേ പിതാവിനെ പോലെ ദൈവത്തിന്റെ ദൂതന്റെ അരുളപ്പാട്, ദൈവിക ആലോചനയ്ക്ക് കാതോർത്ത് നമ്മുടെ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലൊക്കെ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ നമുക്ക്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും വ്യർത്ഥമായിരിക്കും, പരാജയമായിരിക്കും, മാനുഷികമായിരിക്കും. എന്നാൽ അതിനപ്പുറം ദൈവിക ആലോചനകൾ, മറിയാമിന്റെ യൗസേപ്പിന്റെയും കുടുംബജീവിതത്തിലെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടാത്തതാണ്. കാരണം യൗസേപ്പ് കാരണക്കാരനാണ്. യൗസേപ്പ് പറയുന്നത് അയാം ഓക്കെ, മറിയാം പറയുന്നത് അയാം ഓൾസോ ഓക്കെ. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകളില്ല. എന്നാൽ അതൊന്ന് ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. നമ്മുടെ പല ഭവനങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മള് മറിയാമിനെ യൗസേപ്പ് കാണുന്ന ഒരു വീക്ഷണം, തിരിച്ച് എന്നോട് യൗസേപ്പ് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള മറിയാമിന്റെ ഒരു ധാരണ, ഇങ്ങനെ പോവുകയാണ്, രണ്ട് പാരലൈൻസ് ആയിട്ട് പോവുകയാണ് നമ്മുടെ കുടുംബജീവിതം. നമുക്കൊന്ന് നേരെയാക്കാം. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിർജ്ജന വഴിയിലേക്ക്, പ്രതിസന്ധികളുടെ, ഒന്നുമില്ലായ്മയുടെ ഇടയിലേക്ക് പോകാൻ ഫിലിപ്പോസിനെ പ്രേരിപ്പിച്ചത് കർത്താവിന്റെ ദൂതന്റെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടല. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മൂന്നാമത് ഞാൻ പറഞ്ഞത് നിർജ്ജന വഴി, സാധ്യതകൾ കുഴിച്ച്, നിധി കുഴിച്ചു വെച്ചിരിക്കുന്ന വയല് പോലെയാ. അനന്ത സാധ്യതകളാണ് നിർജ്ജന വഴിയിലുള്ളത്. ഫിലിപ്പോസിന്റെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ നോട്ടത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത അനന്ത സാധ്യതകൾ കുഴിച്ചിട്ടിരിക്കുന്നു. ഈ കൊറോണയിൽ പോലും നമുക്ക് അങ്ങനൊരു സാധ്യത ദർശിക്കുവാനായിട്ട് കഴിയും. അനന്തമായ സാധ്യതകളാണ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ രൂപപ്പെടുക. ആദ്യത്തെ വായന ഞാൻ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ശക്തി എന്താണ്? കാറ്റിനെ കുറിച്ച്, മേഘങ്ങളെ കുറിച്ച്, സൃഷ്ടിയെ കുറിച്ച് ദൈവം ഒരുക്കുന്ന സാധ്യതകൾ അത്ര വലുതാ. അതിന്റെ നടുവിൽ നാം ഒരു ചെറിയ, അങ്ങനെയാണെങ്കിൽ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇതിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എത്ര അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം എന്ന്. പ്രിയപ്പെട്ടവരെ, നിർജ്ജന വഴി നമ്മളെ സംബന്ധിച്ച് നിരാശയുടെ വഴിയാ. എന്നാൽ അത് ദൈവം ഒരുക്കുന്ന സാധ്യതയുടെ മേഖലയാ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മൾ പ്രതീക്ഷയർപ്പിച്ച കുഞ്ഞുങ്ങളിൽ നിന്നുള്ള തിരിച്ചടികൾ, പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ തകർന്നു പോകാതെ ഈ നിർജ്ജന വഴിയെ സാധ്യതയുടെ മേഖലയാക്കി മാറ്റുവാൻ ഫിലിപ്പോസിന്റെ പ്രവർത്തന ശൈലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മുടെ മാർഗങ്ങളിൽ ഇത്തരം ഒരു ആലോചനയും നടത്തിപ്പും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറെ ദിവസങ്ങളായി നിങ്ങളോട് ദൈവവചന സംസാരിക്കുവാൻ പല അവസരങ്ങളിലായി സാധിച്ചു. പല പള്ളികളോടും, പള്ളികളിലെ ആളുകളോടും ഇത് കൂടാതെ സംസാരിക്കുവാൻ ഇട നൽകി. കോവിഡ് കാലം അമേരിക്കയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളത് ഇതുപോലെ തന്നെ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള ഒരു അവസരമായി രൂപപ്പെടുകയായിരുന്നു. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു ദൈവവചന ബന്ധത്തിൽ ഈ നാളുകൾ. കുറെ സ്വാതന്ത്ര്യ ഈ അമേരിക്കയിലാണെന്നുള്ളത് കൊണ്ട് നാട്ടിലെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, ചെയ്യേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനൊക്കാത്തതിന്റെ, നാട്ടിലെത്താനൊക്കാത്തതിന്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം ദൈവവചനത്തെ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ദൈവം ഇടയാക്കി എന്നുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സ്നേഹവും പ്രോത്സാഹനവും നൽകി ഒത്തിരി പള്ളികൾ അവരുടെ സമാജത്തിന്റെയും പ്രാർത്ഥനയോഗത്തിന്റെയും ഒക്കെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചു. ഞാനിത് പറയുന്നത് അധികം താമസിക്കാതെ മടങ്ങിപ്പോകാമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഞാൻ ഇവിടെ വന്ന സമയം മുതൽ എന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ശ്രദ്ധിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് അച്ഛന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ കൃഷ്ണനിലുള്ള പല വൈദികരും ഭദ്രാസന ചുമതലയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നിർത്തുന്നു. ദൈവാനുഗ്രഹിച്ചു.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ മെയ് മാസത്തിൽ രണ്ടാം ആഴ്ചയിൽ കേട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്വാറന്റൈൻ കാലഘട്ടത്തിൽ അദൃശ്യനായ ഒരു വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് ഭവനത്തിലായിരിക്കുകയും ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആധിയും വ്യാധിയും ഉത്കണ്ഠയിലുമായിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുന്ന വാക്കുകൾ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. എന്നാൽ അല്പം കൂടി വ്യക്തതയോടും ശ്രദ്ധേയമായും പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിക്കുവാൻ ദൈവം ഒരവസരം കൊടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല, നമ്മളെ ഇന്ന് ഇതിനകത്ത് സംബന്ധിക്കുന്നതും നമുക്ക് പരിചിതമായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും യഥാർത്ഥമായ ജീവിതത്തിന്റെ കഥയാണ് ഫിലിപ്പോസിന്റെ ജീവിതത്തിലൂടെ അച്ഛൻ നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പഠന കാലഘട്ടത്തിലും പ്രവേശന പരീക്ഷകൾ എഴുതാൻ പോയ കാലഘട്ടത്തിലും അമേരിക്കയിലോട്ട് വന്നപ്പോഴും അല്ലെങ്കിൽ വിവിധ ജോലികൾക്കായി ഒരു ഇന്റർവ്യൂവിന് കടന്നു ചെന്നപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ഭരിച്ചിരുന്ന ചില നിർജ്ജന ചിന്തകൾ അതിൽ നിന്ന് സാധ്യതകളെ ഉളവാക്കിയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഓരോ മേഖലകളിൽ ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നത്. രണ്ട് രീതിയിൽ ഈ വിഷയത്തിൽ അച്ഛൻ മൂന്ന് ചിന്തകൾ ഇതിനോട് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശ്രേഷ്ഠമായ മൂന്ന് ചിന്തകളാണ്. രണ്ട് കാര്യങ്ങളായിട്ട് ഞാനിതിനെ വീണ്ടും ഒന്നുകൂടെ ക്രമീകരിക്കാൻ എന്റെ ബലഹീനമായ മനസ്സിൽ തോന്നിയത്. ഒന്ന്, ദൈവത്തിന് ഓരോ മനുഷ്യനെ കുറിച്ചും ഉള്ള ഒരു പദ്ധതി, അത് വ്യക്തികളിലൂടെ എങ്ങനെ വെളിവാക്കപ്പെടും എന്നുള്ള ചിന്ത ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ നിഴലിച്ചിരുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ചിന്തയുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ അത് ആരിലൂടെ ജനിക്കണം, ഏത് ഭവനത്തിൽ ജനിക്കണം, ഏത് ഭാഷക്കാരനായി, ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് കാലഘട്ടത്തിൽ, ഏത് ദിവസം, ഇതൊക്കെ ദൈവം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്തൊരു മനുഷ്യന് കൈകടത്താൻ സാധ്യമല്ല. പക്ഷെ രണ്ടാമത്തെ ചിന്ത, മനുഷ്യൻ മനുഷ്യനെ എങ്ങനെ നോക്കിക്കാണും. നമ്മൾ പലപ്പോഴും നമ്മളോട് ഇഷ്ടം കൂടുന്നവരുണ്ട്, നമ്മൾ പറഞ്ഞതിനെല്ലാം ശരി എന്ന് തലവുലിക്ക് സമ്മതിച്ചവരുണ്ട്, നമ്മൾ പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ നമ്മളെ തടസ്സപ്പെടുത്തിയവരുണ്ട്, പറഞ്ഞതിന് ശേഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്, പറയുന്നത് മറ്റൊരു കാതിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് അല്പം കൂടി വിഷം ചേർത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അവിടെയെല്ലാം സാധ്യതകളെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന ചില നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം തുറക്കാനിരിക്കുന്ന സാധ്യതകൾ ഒരു മനുഷ്യനും തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ആർ എനിക്ക് വേണ്ടി എതിർക്കും എന്നുള്ള ഒരു ചിന്ത സങ്കീർത്തനത്തിൽ പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ട് ആര്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വിഷയം കൃത്യമായിട്ടുണ്ട്. നമ്മൾ വെറുതെ ആകാശത്തിലേക്ക് നോക്കിയാൽ, പ്രത്യേകിച്ച് ടെക്സസിൽ നിന്ന് ആകാശം കാണാൻ, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിൽ നിന്ന് ആകാശം കാണാൻ നല്ല 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 സന്തോഷമാണ്. കാരണം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഈ ആകാശത്തിൽ കാണുന്ന ചിത്രങ്ങളെ, കാര്യങ്ങളെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒരു ചിത്രകാരന്റെ മനസ്സോടുകൂടിയുള്ള ഒരാൾക്ക് അത് ചിത്രത്തിന്റെ തൂലിക പോലെ അതിനെ വ്യാഖ്യാനിക്കാമെങ്കിൽ, ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന സമയത്തും ചിലപ്പം ഒരു ഒരു പൊട്ടുപോലെ ഒരു വിമാനം പോകുന്നത് കാണാൻ പറ്റും. അതുപോലെയാണ് ജീവിതത്തിന്റെ ചില നിമിഷങ്ങളെ കുറിച്ച് നല്ല എക്സാമ്പിൾ അച്ഛൻ പറഞ്ഞു. ആപ്പിളിന്റെ കഥയും മറ്റേ ചെറിയ കൊച്ചു കൊച്ചു കഥകളിലൊക്കെ പറയുന്നത് പോലെ ഇതിനകത്തെല്ലാം ഈ രണ്ട് വിഷയങ്ങളോട് കൂട്ടിച്ചേർക്കുന്നതോടൊപ്പം തന്നെ പ്രതിസന്ധികളെ സുവിശേഷത്തിന്റെ മാർഗമായി മാറ്റുക എന്ന ചിന്തയിൽ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ അതിന് സമസ്ത ഉദാഹരണവും അതിലൂടെ നമുക്ക് ലഭിക്കപ്പെടും. അതോടൊപ്പം തന്നെ നിർജ്ജന വഴി സാധ്യതകളുടെ ഉറവിടമാണെന്നും കർത്താവിന്റെ നിരന്തരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെന്നുള്ള ചിന്ത, അപ്പൊ അത് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ക്വാറന്റൈൻ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോഴും ഈ അന്തരീക്ഷത്തിൽ ഈ വൈറസ് ഉണ്ടെന്നുള്ള ചിന്തയിൽ തന്നെ കടന്നു പോകണം. ചിലപ്പോൾ നമ്മളോട് മാസ്ക് ധരിക്കാൻ പറയുന്നവരോട് ചിലപ്പോൾ അവർ പറയാറുണ്ട്, അതിന്റെ ആവശ്യമില്ല, എനിക്ക് അതിന്റെ സിംറ്റംസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമുക്ക് ചുറ്റും ഈ വൈറസ് ഉണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാസ്ക് ധരിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ഇതുപോലെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഒരു ബന്ധവും ഭയവും കൃത്യമായിട്ട് സൂക്ഷിക്കാൻ തക്കവണ്ണം ഫിലിപ്പോസിന്റെ ജീവിതത്തിലൂടെ ഫിലിപ്പോസിന് എങ്ങനെ സാധിച്ചു, ദേവാലയത്തിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അച്ഛൻ ഇവിടെ വന്നതിനെ കുറിച്ച് ചിലരോട് ചിലരെങ്കിലും സംസാരിക്കുന്നത് കേട്ടു. സംസാരിക്കുന്നത് ഒരു തിരുമേനിയും രണ്ടച്ഛന്മാരും ഇപ്പോ അമേരിക്ക പെട്ടുപോയി അല്ലയോ എന്ന് ചോദിച്ച മനുഷ്യരുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവരിവിടെ ഉള്ളതുകൊണ്ട് ദൈവവചനം കൂടുതൽ കേൾക്കുവാനുള്ള ഒരു അവസരം നമുക്ക് വീണ്ടും ലഭിക്കുകയാണ്. അപ്പൊ ഓരോ മനുഷ്യനെയും യഥാസ്ഥാനപ്പെടുത്തുന്നത് ദൈവമാണ്. ഒരുപക്ഷെ മോൻ ജോസഫ് അച്ഛന്റെയും ഗിരിയച്ഛന്റെയും ഒക്കെ മനസ്സിൽ നാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സുവിശേഷീകരണത്തിലൂടെ അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ള സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെയും നിരാശ മാറ്റുവാൻ യഥാർത്ഥമായൊരു ഉദാഹരണമായിട്ട് അവരുടെ ജീവിതം തന്നെ ശ്രമപ്പെടുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിൽ സമ്മേളിച്ച എല്ലാവർക്കും ഇത് ഹൃദ്യമായിരുന്നു എന്ന് വിചാരിക്കട്ടെ. തുടർന്നും അച്ഛന്റെ ശബ്ദം സന്ദേശങ്ങളായി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കും.
താങ്ക് യു സാർ.
എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സമയം അല്പം ദീർഘിച്ചു പോയി എങ്കിലും എല്ലാവരും വീടുകളിലായതുകൊണ്ട് അതിന്റെ തിരക്കൊന്നും ഇല്ലാത്തതായത് ഇതിന് സമയം ഇച്ചിരി പോയാലും കുഴപ്പമില്ല. പ്രാർത്ഥിക്കാനായിട്ട് കുറെ പേരുകൾ നമുക്ക് ഉള്ളത്. പ്രത്യേകമായിട്ടൊരു ജോബിനെയും ഒരു സജിയെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജോബിനെയും അതുപോലെ സജിയെയും അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട ഷിബുവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഷിബുവിന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്, വളരെയധികം ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. ഷിബുവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ സാലി തമ്പാൻ കൊച്ചമ്മയുടെ സഹോദരി സൽമ സുഖമില്ലാതെ പത്തനംതിട്ടയിൽ ഹോസ്പിറ്റലിലാണ്. സൽമയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സുനീഷ് എന്ന് പറയുന്ന 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ വളരെ വളരെയധികം ക്രിട്ടിക്കലായിട്ട് കോവിഡ് ബാധിച്ച് ലണ്ടനിലായിരുന്നു. രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപ ഒരുപാട് സൗഖ്യം ലഭിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മൈക്ക എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഒരു ടോണിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഡയോണെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ദാനിയലച്ഛന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. എലിക്കുട്ടി, സിന്ധു, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, ജോളി, സാലി, ആനി ജോയി, റേച്ചൽസ് കറിയ, നമ്മുടെ കൈങ്ങോളി അച്ഛൻ, മറ്റ് ആരെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് അനേക പ്രയാസങ്ങൾ അനുഭവിക്കും, പലതരത്തിലുള്ള രോഗം അനുഭവിച്ച് പ്രയാസപ്പെടുന്നു, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. മാമനച്ച മറ്റാരുടെയെങ്കിലും പേരച്ഛന്റെ കയ്യിലുണ്ടോ?
ഇല്ല.
നമുക്കൊരു നിമിഷം ശിരസ്സുള്ള ദൈവോപാസം അർപ്പിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നു. അതിനേക്കാൾ ഉപരി പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കുറെ കൂടെ ആത്മീകമായി കരുപ്പിടിപ്പിക്കുവാൻ തക്കവണ്ണം ഹൃദയമായ വാക്കുകളെ തിരുവചനത്തിൽ നിന്നും കേൾക്കുവാൻ ഞങ്ങളിടയാക്കി തീർത്ഥാങ്കയുടെ കൃപയെ ആസ്വദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പലതരത്തിലുള്ള ഭയങ്ങളിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ അവിടുത്തെ തിരുവചനങ്ങളിൽ നിന്ന് കേൾക്കുന്ന നല്ല വാക്കുകൾ ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയും നിരാശയിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം അവങ്ങ് നല്ല സാഹചര്യങ്ങളെ ഒരുക്കി ഞങ്ങളെ ധന്യമാക്കുന്ന കൃപയെ ആസ്വദിക്കുന്നു. ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങൾ അനവധിയാണെങ്കിലും ആ പ്രതിബന്ധങ്ങളിൽ ഇടറി വീഴാതെ അവിടുത്തെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദിവ ഞങ്ങൾക്ക് നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഭയപ്പെടേണ്ട എന്ന് കേൾക്കുവാൻ ഒരുക്കുന്ന ശബ്ദം അവിടുത്തെ മാത്രമാണല്ലോ. ആ തിരിച്ചറിവ് എപ്പോഴും നന്മയിൽ വളരുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രേരിപ്പിക്കണമേ. അനേക ആളുകൾ അതിഭീകരമായ വേദനയിലും രോഗത്തിലും ദുഃഖത്തിലും കൂടി കടന്നു പോകുന്നു. അതിനേക്കാൾ ഉപരി ഉറ്റവര് വേർപെട്ട് നിരാശയുടെ തലത്തിൽ കടക്കുന്ന അനേക ആളുകളുണ്ട്. ദൈവമേ, വേദനയും നൊമ്പരങ്ങളും വരുമ്പോൾ അങ്ങ് മാത്രമേ ഉള്ളൂ ആശ്വാസം. ലോകത്തിലാർ എത്ര ആശ്വസിപ്പിച്ചാലും ആ സാന്നിധ്യം നിന്റെ മക്കളെ തഴുകുന്നില്ലെങ്കിൽ തലോടുന്നില്ലെങ്കിൽ നിരാശയിലേക്ക് ഉപ്പുവത്തും ഞങ്ങൾക്കറിയാം. ദൈവമേ, ഓരോ മക്കളെയും അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. വേദനയുണ്ടെങ്കിലും ആ വേദന അറിയാതെ ആ വേദനയ്ക്കപ്പുറം സ്നേഹിക്കുന്ന സ്വർഗീയ അപ്പന്റെ വാത്സല്യം അനുഭവിപ്പാൻ എന്റെ മക്കളെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തെയൊക്കെ മറന്നുകൊണ്ട് അങ്ങേ നോക്കി ജീവിപ്പാൻ നിന്റെ മക്കളെയൊക്കെ ഇടയാക്കി തീർക്കണമേ. ഈ ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ശക്തമായ പ്രതിബന്ധങ്ങളെ അവിടുന്ന് നീക്കണമേ. വൈദ്യന്മാരും ഔഷധങ്ങളും ഒക്കെ നിഷ്പ്രഭമായി നിൽക്കുമ്പോൾ തമ്പുരാനെ അങ്ങ് മാത്രമുള്ളല്ലോ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും നിലവിളിക്കുവാനും. അങ്ങയെ നോക്കി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ലെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നു. പിതാക്കന്മാരുടെ ജീവിതത്തിൽ കൂടി ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ഒരു യാഥാർത്ഥ്യം ഞങ്ങളിലും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവമേ, അവിടുന്ന് ഈ രോഗത്തെ നീക്കി ഈ ലോകത്തിൽ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസാനുഭവിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ശാന്തി സമാധാനം നൽകി ബലപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. കുടുംബജീവി നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെ ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ മുമ്പാകെ ഈ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും എന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കൂടുതൽ ധന്യമായി തീരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം പകർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ കുടുംബത്തെയും ഇടവലിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ശാന്തിയും സമാധാനവുമായി പരിലസിക്കുവാൻ അദ്ദേഹത്തിന്റെ നാവിൽ കൂടി അങ്ങയുടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണമേ കൂടുതലായി എന്ന് ഈ പ്രിയദാസിന് വേണ്ടി അപേക്ഷിക്കുന്നു. കടന്നു വന്ന ഞങ്ങളെയൊക്കെ അവിടുന്ന് വാർത്തനം അനുഗ്രഹിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നീക്കങ്ങളെ ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഒരിക്കൽ കൂടി രോഗികളായി പേര് പറയപ്പെട്ടവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ തലോടലും അങ്ങൊരുക്കുന്ന സൗഖ്യവും അനുഭവിപ്പാനും ആ സൗഖ്യത്തിൽ അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് അങ്ങെ ആരാധിപ്പാൻ ഒരുക്കുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം കൊടുത്തത് തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പരിശുദ്ധവുമായ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ലോകവാസകരും കൊറോണ രോഗത്തിലും കഴിയുന്നിട്ടുള്ള എല്ലാവരോടും കൂടിയും നമ്മുടെ ഈ ഭദ്രാസനത്തോടും നമ്മുടെ പരിശുദ്ധ സഭയോടും കൂടി ഇപ്പോഴും എപ്പോഴും നേകുണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യവാദം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട മോഹൻ ജോസഫത്തിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഉള്ളപ്പോഴൊക്കെയും ഈ പ്രാർത്ഥന അച്ഛൻ ഓർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നേർത്ത് നൽകുന്ന പ്രിയപ്പെട്ട ബാമനച്ഛൻ, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരും, പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, അത് ഐ സി ബി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട സജീവച്ഛനും ഈ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അച്ഛനാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത്. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ടെക്നിക്കൽ പ്രയാസം ഉള്ളതുകൊണ്ട് അച്ഛന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ, സജീവച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വന്ന ജോർജ് ഓസി അച്ഛൻ, ഡോക്ടർ ജോർജ് ഓസി അച്ഛൻ ന്യൂയോർക്കിൽ നിന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വൈദികരോടും, ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇത് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. ബൈബിൾ വാച്ച ജൂലിയാന്റി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.